വീണ്ടും ഇന്ന് നമുക്ക് ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ലഭിക്കുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. എത്ര മനോഹരമായ ഒരു ചിന്തയായിരുന്നു യോനായുടെ പുസ്തകം 3:1 നിന്നും നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ലഭിച്ചതില്ലേ? രണ്ടാമതും അവസരം തരുന്ന ദൈവം, അനുതാപത്തോടുകൂടി തൻ്റെ അടുത്തേക്ക് വരുന്ന ആരെയും അവിടുന്ന് തള്ളിക്കളകയില്ല എന്ന ചിന്ത, ദൈവത്തോട് മറുതലിച്ച് തൻ്റെ വഴിക്ക് പോയ യോനാ പ്രവാചകനെ ദൈവം തിരികെ കൊണ്ടുവന്ന വിധം നാം കഴിഞ്ഞ ദിവസം കണ്ടു. എത്ര അനുഗ്രഹീതമായ ഒരു ആലോചന! ബൈബിളിലെ അനേകം വിശുദ്ധന്മാരുടെ ചരിത്രത്തിലൂടെ കഴിഞ്ഞ ദിവസം നാം ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്, മനസ്സലിവിനെക്കുറിച്ച് ചിന്തിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ തെറ്റിപ്പോയിട്ടുള്ള അവസ്ഥകളെ അനുതാപത്തോടെ ഏറ്റുപറയുമോ? ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ അത് താങ്കളെ സഹായിക്കും. പാപത്താൽ നിറഞ്ഞ ഒരു പട്ടണത്തോട് ദൈവം കാണിക്കുന്ന കരുണയാണ് ഇനിയും ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിലേക്കും വലിയ ഉണർവിന്റെ വിശദീകരണമാകുന്നു ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ളതിനെയാണ് നാം ഉണർവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ജനങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിനെ. അതെ, യോന പോയി പ്രസംഗിച്ചപ്പോൾ നിനവയിൽ സംഭവിച്ചതിനെ വെച്ച് നോക്കുമ്പോൾ പെന്തക്കോസ്റ്റ് നാളിൽ നടന്നത് വളരെ ചെറിയൊരു കാര്യമായി തോന്നും. പെന്തക്കോസ്റ്റ് നാളിൽ 3000 പേർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ, യോന പ്രസംഗിച്ചപ്പോൾ 120,000 ചില്ലുവാനം പേർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ഒരു പട്ടണം മുഴുവൻ ഒരു സമയത്ത് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ ഈ സംഭവം പോലെ വേറൊന്ന് ചരിത്രത്തിൽ കണ്ടുകിട്ടുവാൻ പ്രയാസമാണ്. അനുതപിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം എത്രമാത്രം എടുത്ത് ഉപയോഗിക്കും എന്നുള്ളതിൻ്റെ തെളിവ്. ദൈവത്തിൻ്റെ പദ്ധതിയെ തള്ളിക്കളവാൻ, തട്ടിത്തെറിപ്പിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. ഇതുപോലൊന്ന് സംഭവിക്കുന്നത് മറ്റാരും ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് ഒരു പട്ടണം മുഴുവൻ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നത് കാണുവാൻ എങ്ങും താമസിച്ചില്ല. ഒരു പട്ടണത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞ് അവൻ അടുത്ത പട്ടണത്തിൽ പോകുമായിരുന്നു. അതായിരുന്നു അവൻ്റെ പതിവ്. നിനവയിൽ നടന്നത് തീർച്ചയായും അതുല്യമായ ഒരു സംഭവം തന്നെയായിരുന്നു. വഷളത്വം കൊണ്ട് നിറഞ്ഞൊരു പട്ടണത്തിൽ ന്യായവിധിയെക്കുറിച്ചുള്ള ദൂതുണ്ടാക്കിയ ചലനം, മാറ്റം. സഭ എന്നത് പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപാണ് നിലവിൽ ഇതെല്ലാം സംഭവിച്ചതെന്ന കാര്യം രസകരമായിരിക്കുന്നു. സഭ ഭൂമിയിൽ നിന്നും നീക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ലോകം കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ ഉണർവ് അഥവാ ദൈവത്തെങ്കിലേക്കും മനുഷ്യൻ വരുന്നത് നടക്കൂ. ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചാൽ, ദൈവം സഭ എന്നതിനെ മാത്രം ആശ്രയിച്ചല്ല കാര്യങ്ങൾ നീക്കുന്നത്. നിലവിൽ നടന്നത് ഇനിയും നടക്കുവാനിരിക്കുന്ന പലതിൻ്റെയും മുന്നോടി മാത്രമാണ്. 3:2 നാം വായിക്കുന്നത്, ദൈവം യോനയോട് പറയുകയാണ്, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. ഈ പുസ്തകത്തിന്റെ 1 നാം പഠിച്ചപ്പോൾ അതിന്റെ 2 പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നല്ലോ. അവിടെ പറഞ്ഞിരുന്നത് നിനവേ ഒരു മഹാനഗരമായിരുന്നു എന്നാണ്. ഈ പുസ്തകത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിലും, അതായത് 4:11 അത് തന്നെയാണ് പറയുന്നത്. അവിടെ നാം കാണുന്നത്, എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ? പല കാരണങ്ങൾ പറഞ്ഞ് യോനയുടെ പുസ്തകത്തെ വിമർശിക്കുന്ന അവിശ്വാസികൾ നിനവ ഒരു മഹാനഗരമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതിനെയും വിമർശിക്കുന്നുണ്ട്. ആ പ്രയോഗം ഈ പുസ്തകത്തിൽ 3 നിനവേക്കാർ ഭയങ്കര പാപത്തിൽ ജീവിച്ചിരുന്നു എങ്കിൽ തന്നെ അവർക്ക് വളരെ വലിയ ഒരു നഗരമുണ്ടായിരുന്നു. ഏതാണ്ട് പൂർണമായും നദികളാൽ ചുറ്റപ്പെട്ട് ഒരു താഴ്വരയിലായിരുന്നു നിനവെ പട്ടണം സ്ഥിതി ചെയ്തിരുന്നത്. മേലെ സാബ് നദി ഹിദ്ദേക്കൽ നദിയിൽ ചെന്ന് ചേരുന്ന സ്ഥലത്ത് ഒരു ചോർപ്പിന്റെ ആകൃതിയാണ് ഉണ്ടായിരുന്നത്. ചോർപ്പിന് 3 പറയുവാൻ സാധിക്കുകയുള്ളല്ലോ. അതിൽ 2 നദി, 1 പർവ്വതം. ഈ നദികളും പർവ്വതനിരകളും ഉള്ളതിനാൽ ആ സ്ഥലം മുഴുവൻ പ്രകൃതിദത്തമായ ഒരു കോട്ടയ്ക്കുള്ളിൽ ആയിരിക്കുന്ന പ്രതീതിയാണ്. ഈ കോട്ടയ്ക്കുള്ളിൽ അനേക പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഉണ്ടായിരുന്നു. നിനവേ പട്ടണം ഹിദ്ദേക്കൽ നദിയുടെ കരയിലായിരുന്നു. കോട്ട കെട്ടി അത്യാവശ്യം ചെറിയ പട്ടണങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു കാലയളവിൽ നിനവയെ മഹാനഗരം എന്ന് യോന പറയുന്നത് ആശ്ചര്യജനകമായി തോന്നും. പലരും യെരുശലേം പട്ടണം കണ്ടതിന് ശേഷം വളരെ ആശ്ചര്യത്തോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. എത്ര ചെറിയ പട്ടണം! സത്യത്തിൽ ചുറ്റുമതിൽക്കകത്തുള്ള പട്ടണം വളരെ ചെറുതാണ്. ഇന്നത്തേതിനേക്കാൾ ആ പട്ടണം ക്രിസ്തുവിന്റെ കാലത്തും ദാവീദിന്റെ കാലത്തും എത്ര ചെറുതായിരുന്നിരിക്കും. പ്രാചീന കാലത്തെ ചുറ്റുമതിലുകളുള്ള പട്ടണങ്ങൾ സത്യത്തിൽ ചെറുതും ഇടുങ്ങിയതും ആയിരുന്നു. ഈ പട്ടണത്തിനുള്ളിലേക്ക് അഭയം തേടി വരുന്ന ആളുകൾക്ക് അത് ഒരു പട്ടാള കോട്ടയായിരുന്നു. വാസ്തവത്തിൽ നിനവയിൽ തന്നെ ചുറ്റുമതിലുകളുള്ള 3 നഗരങ്ങൾ ഉണ്ടായിരുന്നു. കാലക്രമേണ നിനവേ അശൂര്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാകുകയും ആ പ്രദേശം മുഴുവൻ നിനവേ എന്ന പേരിൽ അറിയപ്പെടുവാനും തുടങ്ങി. ഫലഭൂയിഷ്ഠമായ ആ താഴ്വരയിൽ വലിയൊരു ജനസമൂഹം പാർത്തിരുന്നു. യുദ്ധമൊക്കെ വരുമ്പോൾ ഈ ജനങ്ങൾ സുരക്ഷിതമായി ഈ പട്ടണത്തിലേക്ക് പോകുകയായിരുന്നു പതിവ്. നിനവേ പട്ടണം തകരുവാനുണ്ടായ കാര്യങ്ങളിൽ പ്രധാനമായ ഒന്ന്, ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. പട്ടണ മതിലിന്റെ ഒരു ഭാഗം മുഴുവൻ അത് തകർത്തു കളഞ്ഞു. അല്ലാതെ പുറമേ നിന്നുള്ള ശത്രുക്കളുടെ ആക്രമണം ഒന്നും അല്ല എന്നാണ് പറയപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ വളരെ ആശ്ചര്യജനകമായി തോന്നാറില്ലേ? ഉൽപ്പത്തി പുസ്തകം 10 അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആ ദേശത്ത് നിന്ന് അശൂർ പുറപ്പെട്ട് നിനവേ, രെഹോബോത്ത് പട്ടണം, കാലഹ്, നിനവയ്ക്കും കാലഹിനും മധ്യേ മഹാനഗരമായ രേസൻ എന്നിവ പണിതു. ബൈബിളിൽ ഉടനീളം ഈ പട്ടണത്തിന്റെ മഹാത്മ്യത്തെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശങ്ങൾക്ക് മുഴുവൻ നിനവേ എന്ന പേരാണ് കൊടുത്തിരുന്നത്. അതിന്റെ പ്രധാന കാരണം നിനവേ ആയിരുന്നല്ലോ അശൂരിന്റെ തലസ്ഥാനം. 27 മൈൽ ചുറ്റളവുള്ള ഒരു പട്ടണമായിട്ടാണ് ഒരു എഴുത്തുകാരൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പല സമൂഹങ്ങൾ ഉൾപ്പെട്ട ഒരു മഹാനഗരമായിരുന്നു നിനവേ എന്ന് നമുക്കിപ്പോൾ വ്യക്തമായി മനസ്സിലായി. നിനവേ വലുപ്പത്തിൽ മാത്രമല്ല മഹാനഗരം, ദുഷ്ടതയ്ക്കും കീർത്തികെട്ട പട്ടണമായിരുന്നു. മറ്റ് പ്രവാചക പുസ്തകങ്ങളിൽ നാം വായിക്കുന്ന ദൈവത്തിന്റെ ശിക്ഷ വാങ്ങിക്കെട്ടിയ രാജ്യങ്ങളെപ്പോലെ തന്നെ അതേ പാപങ്ങളിൽ ജീവിക്കുകയായിരുന്നു നിനവേയും. ദൈവം മറ്റുള്ളവരെ ശിക്ഷിച്ചത് ഈ ജനങ്ങൾ കാര്യമാക്കിയേയില്ല. ഇവരും അതേ പാപങ്ങളിൽ തുടർന്നു. ആമോസ് പ്രവാചകനും ഹോശേയ പ്രവാചകനും ജനങ്ങളുടെ ആഡംബരത്തെയും അസാന്മാർഗിക പ്രവർത്തനങ്ങളെയും മാത്രമല്ല, ദൈവത്തെ മഹത്വപ്പെടുത്താത്ത സംഗീതവും മദ്യപാനവും ആകുന്നു രാജ്യങ്ങളുടെ മേൽ ദൈവശിക്ഷാവിധി വരുത്തിയത് എന്ന് ചൂണ്ടിക്കാണിച്ചു. നിനവയെക്കുറിച്ചും ഇതേ കാര്യം പറയാവുന്നതാണ്. അവർ ബിംബങ്ങളെ ആരാധിക്കുന്ന വ്യക്തികളായിരുന്നു. ശത്രുക്കളോട് അവർ കാട്ടിയ ക്രൂരതയും മൃഗീയതയും പറയുവാൻ തന്നെ പ്രയാസമാണ്. ഭയങ്കര അസാന്മാർഗിക പ്രവർത്തനങ്ങളാണ് ആ പട്ടണത്തിൽ നടന്നിരുന്നത്. മദ്യത്തിന്റെയും മദിരാക്ഷിയുടെയുമായ ഒരു പട്ടണമായിരുന്നു അത്. മദ്യക്ഷാപ്പുകളും വേശ്യാലയങ്ങളും കൊണ്ട് അവിടെ ആ ഇടം നിറഞ്ഞിരുന്നു. മഹാനഗരമായ നിനവേ എടുത്തു കാണിച്ച കാര്യങ്ങൾ ഇവയായിരുന്നു. ഈ വലിയ പട്ടണത്തിലേക്കാണ് യോന പോയി പ്രസംഗിക്കുവാൻ വിളിക്കപ്പെട്ടത്. എത്ര പ്രയാസമേറിയ ഒരു ജോലിയല്ലേ! യോന ഓടിപ്പോയതിന്റെ രഹസ്യം നിങ്ങൾക്ക് കുറെ മനസ്സിലായോ? അവൻ അവിടെ പോയി അവരോട് രക്ഷിക്കപ്പെടണം, അനുദപിക്കണമെന്ന് പറയുന്നതിൽ യാതൊരു വിശേഷവും ഇല്ല എന്ന് മാനുഷികമായി അവൻ ചിന്തിച്ചു. അതുമാത്രമല്ല, അവർ രക്ഷപ്പെടണമെന്ന് അവൻ ചിന്തിച്ചുമില്ല, അവനൊട്ടും ആഗ്രഹിച്ചില്ല. 3 അധ്യായത്തിന്റെ 3 അങ്ങനെ യോന പുറപ്പെട്ട് യഹോവയുടെ കൽപ്പനപ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവേ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. ഇവിടെ ശ്രദ്ധിച്ചേ, യോന യഹോവയുടെ കൽപ്പനപ്രകാരം കാര്യങ്ങൾ ചെയ്യുവാൻ ആരംഭിച്ചു. ആദ്യം അവൻ തർശീസിലേക്ക് യാത്രയായി. ദൈവത്തിന്റെ കൽപ്പനപ്രകാരമല്ലായിരുന്നു അവൻ അവിടേക്ക് പോയത്. പക്ഷേ ഇപ്പോൾ അവൻ യഹോവയുടെ കൽപ്പനപ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവേ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു എന്ന് നാം കണ്ടു. വിമർശകർക്ക് പരിഹസിക്കുവാനും നിന്ദിക്കുവാനും ഇടയാക്കിയ ഒരു പ്രസ്താവനയാണിത്. വാസ്തവത്തിൽ നാം നേരത്തെ വിശദീകരിച്ച് കേട്ടതുപോലെ ഈ പ്രദേശത്തുള്ള പട്ടണങ്ങളിലൂടെ കടക്കുവാൻ ഏതാനും മണിക്കൂറുകൾ എടുക്കുമായിരുന്നു. പക്ഷേ അവിടെ 3 പട്ടണങ്ങളും അനേക ദശലക്ഷം ജനങ്ങൾ പാർക്കുന്ന ഒരു വിശാല പ്രദേശവും അതിനു മധ്യേ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തേക്കാണ് യോന കടന്നു വരുന്നത്. അത് 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യോന നഗരത്തിൽ കടന്ന് ആദ്യം 1 ദിവസത്തെ വഴി ചെന്നു, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. തൻ്റെ പ്രസംഗവുമായി ഈ പ്രദേശത്തു കൂടി കടന്നു പോകുവാൻ കുറെ സമയം എടുത്തു എന്നതാണ് വാസ്തവം. അവന് റേഡിയോയോ അതുപോലുള്ള യാതൊരു മാധ്യമങ്ങളോ ഇല്ലായിരുന്നു. ഒരു ഉച്ചഭാഷണി പോലും ഇല്ലാതിരുന്ന യോന ഈ ഉത്തരവാദിത്തം എങ്ങനെ നിർവഹിച്ചു എന്ന് ചിന്തിച്ച് ഞാൻ ആശ്ചര്യപ്പെടാറുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, യോന എങ്ങനെ ഈ ജനത്തോട് മുഴുവൻ ഇത് അറിയിച്ചു കാണും? എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു നാൽക്കവലേക്ക് പോയി നിന്ന് ആദ്യം പ്രസംഗിക്കും, അവിടെ നിന്ന് നടന്ന് അടുത്ത ജംഗ്ഷനിലെത്തും. 4 ആളുകൾ കൂടി നിൽക്കുന്നിടത്തെല്ലാം യോന പ്രസംഗിച്ചു. കുറെ കൂടി മുൻപോട്ട് ചെന്നപ്പോൾ ഒരു ചന്തസ്ഥലം കണ്ടെന്നിരിക്കും, അവിടെ കൂടിയവരോട് യോന പ്രസംഗിക്കും. ഈ വിധത്തിൽ ആ പട്ടണം മുഴുവൻ പറയുവാൻ യോന കുറേ സമയമെടുത്തു കാണും. ചില ആഴ്ചകൾ തന്നെ, ചില മാസങ്ങൾ തന്നെ. ഇപ്പോൾ നിങ്ങളിൽ ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടായ ഒരു ചോദ്യം ഞാൻ പറയാം. എങ്ങനെയാണ് യോനയ്ക്ക് ഒരു ആൾക്കൂട്ടത്തെ കിട്ടിയത്? ഒരു യഥാർത്ഥ പ്രസംഗകന് ഒരു ആൾക്കൂട്ടത്തെ കിട്ടുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ എത്രയും അധികം ആളുകളെ കൂട്ടുക എന്നത് നമ്മുടെ സ്വാഭാവികമായ ഒരു ആഗ്രഹമാകുന്നു. എങ്ങനെയാണ് യോന അത് ചെയ്തത്? നാം ഇന്ന് ഉപയോഗിക്കുന്ന ഒരു മാർഗവും യോന ഉപയോഗിച്ച് കാണില്ല. കൺവെൻഷനിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി പരസ്യം ചെയ്യുകയോ സുപ്രസിദ്ധ ഗായക സംഘം ഗാനങ്ങൾ ആലപിക്കുമെന്നോ യോഗാനന്തരം വെടിക്കെട്ടും ചലച്ചിത്ര പ്രദർശനവും മാന്ത്രിക വിദ്യയും ഉണ്ടായിരിക്കുമെന്നൊന്നും യോന പറഞ്ഞില്ല. പട്ടണത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം വാടകയ്ക്കെടുത്ത് യോനയുടെ ഫോട്ടോ വെച്ച് പോസ്റ്ററും ബാനറും ഒന്നും ഇറക്കിയില്ല കേട്ടോ. ഇതെല്ലാം തെറ്റാണെന്നല്ല ഞാൻ സമർത്ഥിക്കുന്നത്. ഇതിൽ പലതും ഇന്ന് ആവശ്യവുമാണ്. പക്ഷേ യോന ഇതൊന്നും ചെയ്തില്ല എന്ന് മാത്രം. പണ്ടൊക്കെ നമ്മുടെ ആളുകൾ ദൈവജനം കേൾക്കുവാനായിരുന്നു കൺവെൻഷന് പോയിരുന്നത്, കൂട്ടായ്മയ്ക്ക് പോയിരുന്നത്. ഇന്ന് പ്രസംഗകനെ കാണാനും ക്രമീകരണങ്ങൾ കാണാനുമാണ് അധികം ആളുകളും പോകുന്നത്. അതുകൊണ്ട് തന്നെ സംഘാടകർ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ മാറ്റിവെച്ചിട്ട് അപ്രധാനങ്ങളായ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കും ഇല്ലേ? പിശാചിന്റെ വേലകൾ ഓർത്തോണെ, തൻ്റെ പ്രസംഗം കേൾക്കുവാൻ വരുന്നവരെ രസിപ്പിക്കുക എന്നതായിരുന്നു ഇന്നത്തെ ഓരോരുത്തരുടെയും ചിന്ത. എന്നാൽ യോന അങ്ങനെയല്ല ചിന്തിച്ചത്. നാമൊക്കെ ഇന്ന് ഉപയോഗിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു മാർഗം യോന ഉപയോഗിച്ചു. അവന്റെ മാർഗം താൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അവനെ കാണുവാൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നിരിക്കണം. 3 രാവും 3 പകലും ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ കഴിഞ്ഞ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ആയാലും അവൻ മത്സ്യത്തിന്റെ ഉള്ളിലേക്ക് പോയതുപോലെ ആയിരിക്കില്ലല്ലോ പുറത്തു വന്നത്. എന്തെങ്കിലും വ്യത്യാസം കാണുമായിരിക്കും. ഒരു വ്യത്യസ്ത മനുഷ്യനെ കാണുന്നത് പോലെ ആളുകളൊക്കെ യോനയെ നോക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ തൻ്റെ അനുഭവം ആ ജനങ്ങളോട് വിവരിക്കുവാൻ യോനയ്ക്ക് സാവകാശം കിട്ടി. യോന പറഞ്ഞു കാണും, ദൈവം തന്നെ നിനവയിലേക്കാണ് അയച്ചത്, പക്ഷെ താൻ തർശീസിലേക്ക് ഓടിപ്പോയി. പിന്നെ സംഭവിച്ചതെല്ലാം ജനങ്ങൾക്ക് ആശ്ചര്യജനകമായിരുന്നു. താൻ എങ്ങനെ അവിടെ വന്നെന്നും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നതും കപ്പലിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടതും എന്തെല്ലാം അനുഭവങ്ങൾ അല്ലേ. താൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നതാണെന്നും താൻ പറയുന്നത് ദൈവവചനമാണെന്നും യോന പറഞ്ഞപ്പോൾ ദുഷ്ടന്മാരായ നിനവേക്കാർ ആയത് ശ്രദ്ധിച്ചു എന്നത് ആശ്ചര്യകരം തന്നെ. യഥാർത്ഥത്തിൽ അതേ ദൂതാണ് നമുക്കും പറയാനുള്ളത്. മരണത്തെ ജയിച്ചു വന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. വിശുദ്ധ പൗലോസ് എഴുതി, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. റോമലേഖനം 4:24-25 ഞാൻ വായിച്ചത്. യോന നിനവേ പട്ടണത്തിൽ പ്രവേശിച്ചത് ന്യായവിധിയുടെ ഒരു ദൂതുമായിട്ടാണ്. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും അവൻ പ്രസംഗിച്ചു. എനിക്ക് തോന്നുന്നത് വളരെ സന്തോഷത്തോടെ ആയിരിക്കും യോന ആ ദൂത് അറിയിച്ചത്. കാരണം അവന് നിനവേക്കാരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് നോക്കിക്കേ, അഞ്ചാം വാക്യം. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു, ഒരു ഉപവാസം പരസ്യം ചെയ്തു, വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചെന്ന് പഴയ നിയമത്തിൽ കാണുന്ന അതിമഹത്തായ ഒരു പ്രസ്താവനയാണിത്. ഇന്നോളം ദൈവം ഏതൊരു വ്യക്തിയോടും എത്ര വലിയ പാപിയോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ലളിതമായി വിശ്വസിക്കുവാൻ മാത്രമാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്, ലളിതമായി വിശ്വസിക്കുക. ഇന്ന് എന്താണ് വിശ്വസിക്കുവാനുള്ളത്? എന്ത് വിശ്വസിക്കുവാനാണ് ദൈവം താങ്കളോട് ആവശ്യപ്പെടുന്നതെന്ന് അറിയാമോ? അവിടുന്ന് താങ്കൾക്ക് വേണ്ടി ചെയ്തത് വിശ്വസിക്കുക. ക്രിസ്തു താങ്കൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുക. അവൻ താങ്കൾക്ക് വേണ്ടിയും താങ്കളുടെ പാപങ്ങൾക്ക് വേണ്ടിയും മരിച്ചു എന്ന് വിശ്വസിക്കുക. അവിടുന്ന് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്നും ഇപ്പോൾ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു എന്നും വിശ്വസിക്കുക. നിനവയിലെ ആളുകൾ ദൈവത്തിൽ വിശ്വസിച്ചു. ഇന്നും പ്രധാനപ്പെട്ട സംഗതി അതുതന്നെയാണ്, വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. അനേകർക്കും പറ്റിയിരിക്കുന്ന ഒരു വലിയ അബദ്ധം ദൈവവുമായി വ്യക്തിപരമായി ബന്ധമില്ല എന്നുള്ളതാണ്. അവർ നേർച്ച കാഴ്ചകൾ കഴിക്കുന്നുണ്ട്, പള്ളിയിലും ക്ഷേത്രത്തിലും പോകുന്നുണ്ട്, ക്രിസ്തുവിനെ കുറിച്ചറിയാം, ബൈബിൾ അറിയാം, പ്രാർത്ഥന കേട്ടാൽ ഒന്നും പറയണ്ട, മണിക്കൂറുകൾ ഒരുപോലെ പ്രാർത്ഥിക്കുന്നതിന് ഒരു മടിയുമില്ല. പക്ഷേ ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധവുമില്ല. അതെ, വിശ്വാസമില്ലാത്ത അവസ്ഥ. ദൈവത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. തങ്ങളുടേതായ ചുറ്റുപാടുകളിൽ അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്ന ഒരു പ്രവണത. വ്യക്തിപരമായി ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഉപയോഗശൂന്യമാണെന്ന് കരുതിക്കൊള്ളണം. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു, ഒരു ഉപവാസം പരസ്യം ചെയ്തു, അവരുടെ വിശ്വാസത്തെ അവർ പ്രകടമാക്കി. വിശ്വാസം എപ്പോഴും പ്രവർത്തനങ്ങളിലേക്ക് നയിക്കും. തുടർന്ന് നാം വായിക്കുന്നത്, ചെറിയവരും വലിയവരും ഒരുപോലെ രട്ടെടുത്തു. തങ്ങളുടെ മാനസാന്തരത്തിന്റെ അനുതാപത്തിന്റെ ഒരു പ്രദർശനം എന്ന വണ്ണമാകുന്നു അവർ രട്ടെടുത്തത്. അന്നത്തെ കാലത്ത് തങ്ങൾ വാസ്തവമായി ദുഃഖിക്കുന്നു, തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ദുഃഖമുണ്ട് എന്ന് കാണിക്കുവാൻ മനുഷ്യർ ചെയ്തിരുന്നത് രട്ടെടുക്കുകയായിരുന്നു. രട്ടിലും വെണ്ണീറിലും ഇരുന്നതായി നാം വായിക്കുന്നുണ്ടല്ലോ. ഈ ദുഷ്ടന്മാരെന്ന് ലോകം മുഴുവൻ കരുതിയിരുന്ന, ദുഷ്ടത പ്രവർത്തിച്ചിരുന്ന നിനവേക്കാർ ദൈവ വചനം കേട്ടപ്പോൾ, വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് യോനയിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ, അവർ യോനയെ നശിപ്പിക്കുവാനല്ല ശ്രമിച്ചത്, പിന്നെയോ തങ്ങൾ മാനസാന്തരപ്പെടുകയായിരുന്നു, അനുദപിക്കുകയായിരുന്നു, ദൈവ വഴികളിലേക്ക് മടങ്ങി വരികയായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും അനുഗ്രഹം പ്രാപിക്കുവാനുള്ള ഒരേ ഒരു മാർഗം ഇതാണ്. ദൈവശബ്ദം കേൾക്കുമ്പോൾ, തെറ്റെന്തെന്ന് ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തുമ്പോൾ, നാം ദൈവത്തെ അനുസരിക്കുക. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുക. താങ്കളുടെ ജീവിതത്തെ ഈ പറഞ്ഞതുപോലെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? അനുതാപത്തോടെ, പാപത്തെക്കുറിച്ചുള്ള ആ വലിയ ദുഃഖം, തെറ്റ് ചെയ്തതിനെക്കുറിച്ചുള്ള ആ വലിയ കുറ്റബോധം താങ്കളിലുണ്ടോ? അത് ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മോട് ക്ഷമിക്കുകയും അവിടുത്തെ വഴികളിൽ അനുഗ്രഹത്തിലേക്ക് അവൻ നമ്മെ നയിക്കുകയും ചെയ്യും. ഈ ജനം, എത്രയും കഠിന ഹൃദയരെന്ന് ചിന്തിച്ചതായ ഈ ജനം, ദൈവവചനത്താൽ മാനസാന്തരപ്പെട്ടത് കണ്ടോ? ഇന്നും നമ്മുടെ സമൂഹത്തിന് ആവശ്യം ഇതുതന്നെയാണ്, ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിവരം. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്ന ഒരാൾ അനുഗ്രഹം പ്രാപിക്കും. താങ്കളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി, കുടുംബമായി അത് സാധിച്ചിട്ടുണ്ടോ?